listening to Hit 96.7 FM.
Once again, a very, very good morning. Happy Wednesday.
Happy Wednesday to all. And good morning, Arfas. Good morning, Naila. Good morning, Shabu.
Good morning, everyone. Good and morning. We are actually live on our Facebook page as well.
That's right. We're live on Facebook. And that's the title you are going to see. This is a Pustakam review. It's a
lot of people.
ചെയ്തു വെക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമുണ്ട്.
അതിനൊക്കെ നമ്മൾ അതിജീവിച്ചുകൊണ്ട് നമ്മൾ വായിക്കണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടി ഷാർജ ഇന്റർനാഷണൽ ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവൽ ആരംഭിച്ചിരിക്കുന്നു അല്ലെ. അപ്പം അതുമൊക്കെ കൂടെ ചേർത്തുകൊണ്ട് ഇന്നൊരു ആപ്റ്റ് ഡേ ആണ് ഫോർ എ ബുക്ക് റിവ്യൂ.
തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് നേരെ പുസ്തകത്തിലേക്ക് കടക്കാണ്. നമ്മൾ സാധാരണഗതിയിൽ പരിചയപ്പെടുത്താത്ത ഒരു ജോണറാണ് ഒരു ഹൊറർ മിസ്റ്ററി ജോണർ എന്ന് പറയാം. മലയാളത്തിൽ അങ്ങനെയുള്ള പുസ്തകങ്ങൾ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത് നമ്മുടെ ഒരു യക്ഷി
പശ്ചാത്തലവും
വേണമെങ്കിൽ വൈക്കം ചന്ദ്രശേഖരൻ നായരൊക്കെ
യക്ഷികഥകളൊക്കെ ഒരുപാട്
അങ്ങനെയുള്ള, അതായത് ഇപ്പോ അല്ലെങ്കിൽ ഒരു സിനിമ മലയാളത്തിലുള്ള സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും ഗരുഡനോ ശ്രീകൃഷ്ണ മോഹൻലാലിന്റെ ആ പഴയ സിനിമ ആ ജോണറൊക്കെ കണ്ടിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് നമ്മുടെ പശ്ചാത്തലമോ നമ്മുടെ യക്ഷിയോ നമ്മുടെ ദുർദേവതയോ ആയി ബന്ധപ്പെട്ടിട്ടുള്ളതൊക്കെ ആയിരിക്കും. എന്നാൽ പുതിയ തലമുറയിൽപ്പെട്ട എഴുത്തുകാരിൽ വിപിൻ ദാസ് അതിൽ നിന്നൊക്കെ കടന്നുകൊണ്ട് പണ്ടുണ്ടായിരുന്ന ഒരു മിത്തിൽ നിന്ന് കടമെടുത്ത് ഒരു ജോണർ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരു മിസ്റ്ററി തന്നെയാണ്, ഹൊറർ മിസ്റ്ററിയൊക്കെ ചേർന്നാണ്. പക്ഷേ വിപിൻ പറയുന്നത് പോലെ ഒരു ഹൊറർ എന്നോ മിസ്റ്ററിയൊക്കെ വായിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു പക്ഷേ ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമായ ഒരു കാര്യമുണ്ട്. ഈ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു സമത്വത്തെക്കുറിച്ച് നമ്മൾ എല്ലാ കാലവും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലിലിത്തിന്റെ കഥ നമുക്കറിയാം, വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥയാണ് ഇത്. ആദത്തിന്റെ സമസൃഷ്ടിയായിട്ട് രൂപം കൊടുത്തതാണ് ലിലിത്ത്, അതായത് ഹവ്വയ്ക്ക് മുമ്പേ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ലിലിത്ത്. പക്ഷേ ലിലിത്തിനോട് എനിക്ക് കീഴെയായിട്ട് നീ ജീവിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് ഇഷ്ടപ്പെടാതെ ലിലിത്ത് സ്വർഗം വിട്ടുപോയി എന്നുള്ളതാണ് കഥ. പറദീസ വിട്ടുപോയതാണ് ലിലിത്ത്, അതായത് നമ്മൾ ഒരേപോലെ സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പൊ ഞാൻ നിന്റെ കീഴിൽ എങ്ങനെ നിൽക്കേണ്ടി വരും എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണല്ലോ എന്ന് പറഞ്ഞൊരു വിപ്ലവകരമായ ചിന്തയിൽ ലിലിത്ത് പോയി എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും ചരിത്രത്തിൽ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിനെ നമ്മൾ ദുർദേവതയായിട്ട് സങ്കല്പിക്കും. അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന വിജന പ്രദേശങ്ങളിലൊക്കെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഗർഭസ്ഥകളെയും ഈ കുഞ്ഞുങ്ങളെയും ഒക്കെ കൊല്ലുന്നതാണ് ലിലിത്ത് എന്നൊരു ചരിത്രം ഉണ്ടാക്കി വെക്കുകയും ചെയ്തു. അപ്പോൾ മിക്കപ്പോഴും നമ്മൾ പറയുന്ന പോലെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ ഒക്കെയോ എഴുതി വെക്കപ്പെട്ട് നമ്മൾ വായിക്കപ്പെട്ടതാണ് ചരിത്രം. എന്നാൽ എഴുതപ്പെടാത്തതും വായിക്കപ്പെടാത്തതും ഒരു ചരിത്രം ഉണ്ടെങ്കിലോ? ലിലിത്ത് യഥാർത്ഥത്തിൽ ലിലിത്തിനൊരു അവകാശമില്ലേ? പുരുഷനോടൊപ്പം തന്നെ സമഭാവനയോടുകൂടി അല്ലെങ്കിൽ സമതുലമായി സൃഷ്ടിക്കപ്പെട്ട ലിലിത്തിനും എന്തുകൊണ്ട് ഒരേപോലെ ജീവിക്കാൻ അവകാശമില്ല എന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ ഇന്നത്തെ കാലത്തും ഒക്കെ വളരെ പ്രസക്തമാണ്. നമ്മൾ ഏറ്റവും പുതിയ ഒടുവിലത്തെ കേരള മന്ത്രിസഭാ രൂപീകരണത്തിൽ പോലും ചർച്ച ചെയ്യുന്നതും അതൊക്കെ തന്നെയാണ്. ചില ആളുകളെങ്കിലും അങ്ങനെയും പറയുന്നുണ്ട്, ഒരു സ്ത്രീ ആയതുകൊണ്ടാണോ ശൈലജ ടീച്ചർക്ക്
നമുക്കിടയിലും ഒരു ലിലിത്തുണ്ടോ
എന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്തായിരുന്നാലും അത്തരത്തിൽ പറയുന്ന ആ ഒരു കഥയെ ആസ്പദമാക്കിക്കൊണ്ട് വിപിൻ തന്റെ ഭാവനയിൽ വിരിയിച്ചെടുത്ത ഒരു മിസ്റ്ററി, ഒരു ഹൊറർ നോവലാണ് അനാഹി എന്നാണ് ഇതിന്റെ പേര്. ഈ ലിലിത്തിന്റെ കഥ പിന്നീട് ഒരുപാട് പേര്, പ്രത്യേകിച്ച് നമ്മുടെ ഇംഗ്ലീഷ് സാഹിത്യത്തിലൊക്കെ ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ചും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഫോസ്റ്റിന്റെ കഥ പറയുന്ന മെഫിസ്റ്റോഫെലിസ് പറയുന്നുണ്ട്. മെഫിസ്റ്റോഫെലിസ് ലിലിത്തിനെ വർണ്ണിക്കുന്ന വളരെ മനോഹരമായ ഒരു വിവരണമുണ്ട്. അതായത് ആദത്തിന്റെ ആദ്യ ഭാര്യ ആദ്യത്തേതാണ്, അവരുടെ സൗന്ദര്യത്തിന്റെ ഒരു കേമത്വം, അപകടകരമായ തലമുടിയാണ്, അതുകൊണ്ട് അവൾ ചെറുപ്പക്കാരെ ചുറ്റിവരിഞ്ഞാൽ പിന്നെ അവർക്ക് വിടുതൽ കിട്ടാൻ ഒരു വഴിയുമില്ല. അപ്പൊ ഇങ്ങനെ ലിലിത്തിനെ പിന്നീട് കഥയിലും നമ്മുടെ സാഹിത്യത്തിലും പോലും ഒരു ദുർനടത്തുകാരിയായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വരിഞ്ഞു മുറുക്കുന്നവളായിട്ടോ അല്ലെങ്കിൽ കാമത്തിനടിപ്പെട്ടവളായിട്ടോ ഒക്കെ പറയാറുണ്ട്. കുഞ്ഞുങ്ങളെ കൊല്ലുന്നതാണ്, അപ്പൊ പേടിപ്പെടുത്തുന്ന ഒരു ദുർദേവതയായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഈവൻ നമ്മുടെ യൂലിസീസിൽ പോലും പറയുന്നുണ്ട് പേട്രൺ ഓഫ് അബോർഷൻസ് എന്നാണ് ലിലിത്തിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും സാഹിത്യത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ മാറി ഒരു ഹൊറർ നോവൽ സൃഷ്ടിക്കുകയാണ് നമ്മുടെ വിപിൻ എന്ന ഒരു പുതിയ എഴുത്തുകാരൻ. അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിന് ഇന്ദുമേനോനാണ് അവതാരി എഴുതിയിരിക്കുന്നത്. അവർ പറയുന്നുണ്ട് പ്രേതം, ചെകുത്താൻ, പിശാജ്, ബ്രഹ്മരക്ഷസ്, യക്ഷി, പക്ഷി, ഗന്ധർവൻ, ചിന്നമസ്ത വാർത്താളി, സൈത്താൻ, ജിന്ന്, അങ്ങനെ പോകുന്ന വലിയ നിരയാണ് പൈശാചിക ശക്തികളുടെയും ആത്മാക്കളുടെയും ആ നിഗൂഢ ലോകം. എണ്ണിയാലൊടുങ്ങാത്തത്രയുണ്ട് അവറ്റകളുടെ എണ്ണം. പല സമൂഹങ്ങളിൽ, പല സംസ്കാരങ്ങളിൽ, പല കാലങ്ങളിൽ അവ മനുഷ്യരെ ഭയപ്പെടുത്തിക്കൊണ്ട് നടക്കുന്നുണ്ട്. നമുക്കും കുട്ടിക്കാലത്ത് ഇങ്ങനെ പലതരത്തിലുള്ള പേടി പേടി എന്ന പല പേരുകളും പറഞ്ഞിട്ടുണ്ട് അല്ലെ. ചിലപ്പോൾ നമ്മൾ വഴി നടന്നു പോകുമ്പോൾ, ഒറ്റയ്ക്ക് വഴി നടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് ഈ പനയുള്ള സ്ഥലങ്ങളിലൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ, നൈല ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് പേടിയോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഈ പ്രാണവായു പരിചയപ്പെടുത്തിയ സമയത്ത്
ഞാൻ ശ്രദ്ധിച്ചു
കഴിഞ്ഞാൽ
നമ്മുടെയൊക്കെ ഓർമ്മയിൽ ഇതുപോലുള്ള പല പേരുകളും പറഞ്ഞിട്ടുണ്ട്, ദുർദേവത പറഞ്ഞിട്ടുണ്ട്, പ്രേതമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്ദുമേനോൻ എഴുതുകയാണ് വിപിന്റെ അനാഹി. ഈ പറഞ്ഞ പോലെ ഒരു ഹൊററും ത്രില്ലറും ചേർന്ന ഒരു മിസ്റ്ററിയുടെ നോവലാണ്. ലിലിത്ത് ദൈവത്തിനെതിരായി ഉണ്ടാക്കിയ പൈശാചിക സംഘത്തിന്റെ മനുഷ്യ തുടർച്ചയായിരുന്നു. ഇതാണ് കഥയിലേക്ക് കടക്കുമ്പം അറിയേണ്ടത്. 17 പേരുടെ നിയോഗം, ഒരു നേതാവ്, അയാൾ സൂക്ഷിക്കുന്ന ഭാഷയും സാത്താനിക പുസ്തകവും. സാത്താനികമായ ശക്തിയുമായി രഹസ്യമായവർ ഇരുൾമറവിൽ മറ്റൊരു ലോകം പെടുന്നു. ആന്ത്രാസും മാലാഖമാരും ചേർന്നവർക്ക് സുരക്ഷയേകി. അവർ തലമുറകളിൽ നിന്നും തലമുറകൾ കടന്നു, ലോകമെമ്പാടും വളർന്നു. വലിയ ശക്തിയായി അവരാൾ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഉടൽ മാംസത്തിൽ പച്ചയ്ക്ക് രക്തം പൊടിച്ചുകൊണ്ട് രഹസ്യാക്ഷരങ്ങൾ വെളിപ്പെട്ടു. സ്വപ്നങ്ങൾക്കും സത്യങ്ങൾക്കും ഭ്രമാത്മകതയ്ക്കുമൊപ്പം നിയോഗങ്ങൾ പൂർത്തിയാക്കാനായി സാത്താനികർ ഊഴം കാത്തുനിന്നു. അതായത് ഇതിനകത്ത് പ്രധാനമായിട്ട് രണ്ട് കഥാപാത്രങ്ങളാണ്, സഹ്യൻ എന്നും ആരവല്ലി എന്നും പറയുന്ന ഒരു കഥാപാത്രം. സഹ്യൻ സാധാരണ ഒരിടത്ത് ജോലി ചെയ്യുന്നു. ഈ നോവലിന്റെ പ്രത്യേകത ഏതിടത്താണ് എന്ന് നമുക്കൊന്നും കൃത്യമായിട്ട് പരിചയപ്പെടുത്തില്ല. എവിടെ വേണമെങ്കിലും ആകാം, ലോകത്തിന്റെ ഏത് ഭാഗത്തും ആകാം. അപ്പൊ സഹ്യൻ, ആ പേരുകളിൽ പോലും ഉണ്ട് ഒരു വ്യത്യസ്തത. സഹ്യൻ എന്ന് പറയുന്ന ഒരു പർവ്വതത്തിന്റെ പേരാണ്, ആരവല്ലി എന്ന് പറഞ്ഞ ഒരു പർവ്വതത്തിന്റെ പേരാണ്. അതുപോലെ സുഹൃത്തായിട്ട് ഗോവർദ്ധനുണ്ട്, അതുപോലെ വിന്ധ്യയുണ്ട്, ഡോക്ടർ ശതപുരനുണ്ട്. ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ, അതുപോലെ ആൾസ് മോൺബ്ലാങ് എന്ന് പറയുന്ന മറ്റൊരു പേരുണ്ട്. ഇതെല്ലാം പർവ്വതങ്ങളുടെ പേരാണ്. ഓക്കെ, അപ്പം പേരുകളിൽ പോലും വ്യത്യസ്തയാണ്. അങ്ങനെ ഈ സഹ്യനും ആരവല്ലിയും സുഹൃത്തുക്കളാണ്. സഹ്യൻ ഒരു ദിവസം ഉണർന്നെഴുന്നേൽക്കുമ്പോൾ സഹ്യന്റെ ശരീരത്തിൽ ചില പാടുകൾ കാണപ്പെടുന്നുണ്ട്. അതായത് ചിലപ്പോൾ സ്വപ്നത്തിലുണ്ടാകുന്ന പാടുകളായിരിക്കും. ആ പാടുകൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കമ്പിയോ വെച്ചോ നെഞ്ചിൽ ആൾ കുത്തി ഇറക്കി ഉണർന്നെഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു പാട്, ഒരു എന്തോ ഒരു അക്ഷരം, വായിക്കപ്പെടാത്തൊരു നിഗൂഢമായ ഒരു അക്ഷരം പോലെ കാണപ്പെടുന്ന
ഒരു മാർക്ക്.
അങ്ങനെ ഇത് ആരവല്ലി എന്ന് പറഞ്ഞ സുഹൃത്തിനോട്, പെണ്ണാണ് ആരവല്ലി, അവളോട് ഇത് പറയുന്നുണ്ട്. അവള് ഇതേക്കുറിച്ച് ഒന്നും രണ്ടും മൂന്നും ഇങ്ങനെ മുറിപ്പാടുകളും അക്ഷരങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവളിതേക്കുറിച്ച് അന്വേഷിച്ച് പോകുന്നുണ്ട്. അതിന്റെ ഗൂഗിളും ഒക്കെ ചെയ്തിട്ട് ഇത് എവിടെ നിന്നാണ് വരുന്നത്. അങ്ങനെയാണ് നേരത്തെ ഇന്ദുമേനോൻ പറഞ്ഞതുപോലെ ഒരു നിഗൂഢമായ ഒരു സാത്താനിക ശക്തി. 17, അപ്പം അവസാനം മനസ്സിലാകുന്നുണ്ട് ഒരു 17 മുറിവുകൾ ഇങ്ങനെ ഉണ്ടാകും, 17 അക്ഷരങ്ങൾ ഇങ്ങനെ രൂപപ്പെടും. ആ അക്ഷരങ്ങൾ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ ഇവര് പറഞ്ഞു ഇതൊരു ഒരു സംഘമാണ്. നമ്മളിപ്പോ ഇല്യൂമിനാറ്റി എന്നൊക്കെ പറഞ്ഞ് വെറുതെ നമ്മളെ പേടിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും അല്ല എന്ന് ഇതിനകത്ത് പുസ്തകത്തിൽ പോലും പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇവരുണ്ടാക്കിയിട്ടുള്ളൊരു സംഘമാണ്. അവൾ ഉയർത്തെഴുന്നേൽക്കും, അവസാനം ദൈവത്തിനെതിരായിട്ട്, അതായത് തന്നെ പുറത്താക്കിയ ദൈവത്തിനെതിരായിട്ട് പോലും ഒരു ശക്തി ആർജിക്കും എന്നൊക്കെ പറയുന്നതാണ്. നമുക്ക് വിപിനോട് ചോദിക്കാം, എങ്ങനെ ഇങ്ങനെ ഒരു കഥയിലേക്ക് വന്നു,
ഇങ്ങനെ ആലോചിച്ചെടുത്തു?
അനാഹി സത്യത്തിൽ ഒരു സ്വപ്നത്തിൽ നിന്ന് തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ലോക്ക്ഡൌൺ കാലത്ത് ഞാനൊരു ദുസ്വപ്നം കാണുന്നുണ്ടായി. സ്വപ്നം മുഴുവൻ ഓർമ്മയില്ലായിരുന്നെങ്കിലും ആ സ്വപ്നത്തില് കുറച്ച് പൊടിപ്പും തൊങ്ങലൊക്കെ ചേർത്ത് ഒരാശയമാക്കി ഞാനത് എന്റെ ഫ്രണ്ട് മനു ജോസഫിനോട് പറഞ്ഞു. അദ്ദേഹം ഒരു എഴുത്തുകാരൻ കൂടിയാണ്. അപ്പൊ മനുവിന്റെ നിർബന്ധം കൊണ്ടുകൂടിയാണ് അങ്ങനെ ആ ആശയത്തെ ഒരു നോവലാക്കി മാറ്റാൻ എന്നെ പ്രേരിപ്പിച്ചത്. പെട്ടെന്ന് എഴുതി തീർത്ത ഒന്നാണ് അനാഹി. ഓരോ ദിവസം രണ്ടോ മൂന്നോ അധ്യായം ഒക്കെ എഴുതും, അത് മനുവിനയക്കും, ഞങ്ങൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്യും, പിറ്റേന്ന് അടുത്ത ഭാഗങ്ങളിൽ എഴുതും. അങ്ങനെ മനു ഇന്ന് നോവൽ ബാക്കി ചോദിക്കുന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ശരിക്കും പറഞ്ഞ അനാഹി പെട്ടെന്ന് എഴുതി തീരാനുള്ള ഏക കാരണം. ഈ എഴുതി തുടങ്ങുമ്പോൾ രണ്ട് സാധ്യതകളായിരുന്നു മുന്നിലുള്ളത്. ഒന്നുകിൽ ഈ ചെകുത്താൻ തിയറിയെക്കുറിച്ച് പുരാണങ്ങളും മിത്തുകളും പഠനങ്ങളും ഒക്കെ ആധികാരികമായിട്ട് വിശകലനം ചെയ്ത് അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ നോവലിനെ ക്രമീകരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ അത്തരം റിസർച്ച് ആശയങ്ങളൊന്നും സ്വാധീനിക്കാതെ പൂർണ്ണമായിട്ടും ഭാവനയിൽ എനിക്ക് തോന്നുന്നത് പോലെ എഴുതാം. ഞാനതിൽ രണ്ടാമത്തെ വഴിയാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് അനാഹി പൂർണ്ണമായിട്ടും ഒരു ഭാവനാ സൃഷ്ടിയാണ്. അതിലെ ചെകുത്താൻ പുസ്തകവും വാക്യങ്ങളും ആശയവും ഒക്കെ പൂർണ്ണമായിട്ട് എന്റെ ഒരു ഭാവനയാണെന്ന് പറയാം.
ഇതിന് ഈ ആന്ധ്രാസിന്റെ പുസ്തകം പിന്നീട് ആരവല്ലി തർജ്ജമ ചെയ്തതായിട്ട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതായത് കഥ ഇത്രയേ ഉള്ളൂ, ഓരോ ദിവസവും ഓരോ മുറിവുകൾ ഉണ്ടാകുന്നു, ചില സ്വപ്നങ്ങൾ കണ്ടിട്ടാണ്. ആ സ്വപ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണല്ലോ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച്, കാരണം ഒന്നും ഭയപ്പെടുത്തണം. വളരെ നിഗൂഢമായ ചില അക്ഷരങ്ങൾ രൂപപ്പെടുത്താൻ വേണ്ടി ഉണ്ടാകുന്ന സ്വപ്നങ്ങൾ, അതിനുശേഷം ഇങ്ങനെ ഓരോ അക്ഷരം രൂപപ്പെടുന്നു, ആരവല്ലിയുമായിട്ട് ഇത് ചർച്ച ചെയ്യുന്നു, ആരവല്ലി റിസർച്ച് ചെയ്ത് പലതും കണ്ടുപിടിക്കുന്നു, ഇവനോട് പറയുന്നു ചിലത് നമുക്ക് കണ്ടെത്താനുണ്ട്, അങ്ങനെ ഒരു ഇമെയിൽ അയക്കുന്നു, ഒരു ഒരു ഔട്ടർ വേൾഡ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിനെ കുറിച്ച് അറിയുന്നു, അതിലേക്ക് ഒരു ഇമെയിൽ അയക്കുന്നു, അതിൽ നിന്നൊരു റിപ്ലൈ കിട്ടുന്നു, ആ റിപ്ലൈ കിട്ടി പിന്നീട് മനസ്സിലാക്കുന്നത് ആ റിപ്ലൈ അയച്ച ആള് പോലും മരണപ്പെട്ട് കഴിഞ്ഞ ഒരാളാണ്, പിന്നെ എങ്ങനെ ഇത് അയക്കാൻ പറ്റും. ഇങ്ങനെ കുറെ നിഗൂഢതകൾ നടന്നിട്ടുണ്ട്. ഇതിനകത്ത് ഭയപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഇത് അന്വേഷിച്ച് പോവുകയാണ്, ഏതോ ഒരു കല്ലറ തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ചില സംഗതികൾ വെളിപ്പെട്ട് വരുമെന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ച് പോവാണ്. അതിൽ ഒരു ഭാഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. നമ്മളൊരു സിനിമ കാണുന്ന ഒരു പ്രതീതി വേണമെങ്കിൽ കേൾക്കാം നമുക്ക്. ഇരുട്ട് വീണു തുടങ്ങിയിരുന്നു. ഹൈവേയുടെ ഇരുപുറമുള്ള വിശാലമായ മൊട്ടക്കുന്നുകളും പുൽമേടുകളും ഇരുട്ടിൽ പൊതഞ്ഞു തുടങ്ങി. ഹൈവേയുടെ നടുവിലെ കൈവരിയിൽ നാട്ടിയിരിക്കുന്ന ഇരുവഴിയിലേക്കും ഇരു കൈയായി നിൽക്കുന്ന വഴിവിളക്കുകൾ തെളിഞ്ഞു തുടങ്ങി. അവയുടെ മഞ്ഞ വെളിച്ചത്തിൽ വാഹനങ്ങൾ അതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരുന്നു. സന്ധ്യ മയങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആകാശത്ത് നക്ഷത്രപൊട്ടുകൾ തെളിഞ്ഞു വന്നു. ക്രമേണ അരണ്ട നിലാവെളിച്ചം എങ്ങും ചിതറി വീണു. ആരവല്ലി വിൻഡോ ഗ്ലാസ് താഴ്ത്തിയപ്പോൾ ഞാൻ ACയുടെ സ്വിച്ച് ഓഫ് ചെയ്തു. പുറത്തെ തണുത്ത കാറ്റ് ഞങ്ങളെ പുതഞ്ഞു വന്നു. ഇനി എത്ര ദൂരമുണ്ട്? ഞാൻ ചോദിച്ചു. എപ്പോഴും ജനവാസമുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ യാതൊരു ലക്ഷണവുമില്ലാതെ ഹൈവേ നീണ്ടു കിടക്കുകയായിരുന്നു. അങ്ങനെ അവര് സംസാരിച്ച് മുന്നോട്ട് പോയി. കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആരവല്ലിയെ നോക്കി. അവൾ ചെറിയൊരു മയക്കത്തിലേക്ക് വഴുതി വീണിരിക്കുന്നു. ഞങ്ങളുടെ കാർ അപ്പോൾ ഹൈവേയുടെ ഒരു മേൽപ്പാലത്തിന് മുകളിലായിരുന്നു. ഞങ്ങളുടെ മുന്നിലുള്ള വെളുത്ത ഇന്നോവ കാർ ആകാശത്തേക്ക് എടുത്തറിയപ്പെട്ട ശബ്ദമാണ് ഞാൻ കേട്ടത്. എന്തിലോ ചെന്നിടിച്ച മട്ടിൽ ആ വാഹനം ആകാശത്തേക്ക് ഉയർന്നു തെറിച്ചു. അടുത്ത നിമിഷം അത് മേൽപ്പാലത്തിന്റെ കൈവരിയിലിടിച്ച് നിലത്തേക്ക് വീണു. വല്ലാത്തൊരു അന്ധാളിപ്പോടെ ഞാൻ ബ്രേക്ക് ആഞ്ഞു ചവിട്ടി. മുന്നോട്ടുള്ള ആന്തലോടെ കാർ നിന്നപ്പോൾ ആരവല്ലി ഞെട്ടി എഴുന്നേറ്റു. എന്താ എന്ത് പറ്റി? അവൾ ചോദിച്ചു. ഞാൻ പറഞ്ഞൊരു കാറ് മുന്നേ പോയ കാർ ദാ കൈവരിയിലിടിച്ച് തകർന്ന് താഴെ വീണു. ഒരു നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ആരവല്ലി പറയുന്നുണ്ട് ആകെ ഇരുട്ടാണ്, എന്താണ് താഴെയുള്ളതെന്നൊരു നമുക്ക് അറിയാൻ പറ്റില്ല, നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ആരവല്ലി എന്നാലും നമ്മൾ അവരെ രക്ഷിക്കണ്ടേ, വേണ്ട നമുക്ക് പോവാം, ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞിട്ട്. സഹ്യൻ വരും, ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഒട്ടും സേഫല്ല. അവൾ എന്നെ പിടിച്ചു വലിച്ച് അവൾ വല്ലാതെ ഭയന്ന പോലെ ഉണ്ടായി. സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്തിൽ പറന്നു നടന്ന ഏതോ പ്രാണി പെട്ടെന്ന് എന്റെ പിൻകഴുത്തിൽ കടിച്ചു. ഞാൻ കഴുത്തിൽ കൈ ഞെരടിക്കൊണ്ട് കാറിനടുത്തേക്ക് നടന്നു. പ്രാണിയുടെ കടിയേറ്റ ഇടം ചെറുതായി നീർന്നുണ്ടായിരുന്നു. അവിടെ വീണ്ടും വേറൊരു അക്ഷരം രൂപപ്പെടുകയാണ്. അതായത് ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെയാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇനിയും കുറച്ചു നേരത്തേക്ക് അവളൊന്നും മിണ്ടിയില്ല ഞാനും. ഇനിയും റേഞ്ച് കിട്ടുന്നില്ലല്ലോ, അവൾ മൊബൈൽ നോക്കി പിറുപിറുത്തു. 10-20 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് ഇനിയും ടൗൺ ആയിട്ടില്ല. അവർ വീണ്ടും കാർ ഓടിച്ച് പോവാണ്. ഞാനും ആരോടൊന്നില്ലാത്ത മട്ടിൽ പറഞ്ഞു. ഞങ്ങൾ ഇരുവരും അസ്വസ്ഥരായിരുന്നു. ഹോൺ മുഴക്കിക്കൊണ്ട് മറ്റൊരു വാഹനം പെട്ടെന്ന് ഞങ്ങൾ കടന്നുപോയി. പക്ഷെ ആ വണ്ടി ഞാൻ എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ എനിക്ക് തോന്നി. അധികം ആലോചിക്കേണ്ടി വന്നില്ല. എത്രയോ നേരം ഞങ്ങളുടെ മുന്നിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന മേൽപ്പാലത്തിന്റെ കൈവരിയിൽ ഇടിച്ച് താഴേക്ക് വീണ അതേ ഇന്നോവ കാർ ആയിരുന്നു. ആ ഇന്നോവ കാർ വീണ്ടും. അപ്പൊ ഇങ്ങനെ, അതായത് ഇതിന്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ നമ്മളിങ്ങനെ യഥാർത്ഥത്തിലുമാണോ സ്വപ്നത്തിലാണോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ വളരെ ഒരു ഗൂഢ ഭാഷയിൽ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ എഴുതി കൊണ്ടുപോകുന്നു. അവസാനം ഈ ആരവല്ലി ആരാണ്, ഇവളെ പരിചയപ്പെടുത്തിയ വിന്ധ്യ എന്ന് പറയുന്ന സുഹൃത്ത് ആരാണ്, ഡോക്ടർ ശതപുരൻ എന്ന് പറയുന്ന ആള്, അതായത് ഒരു ഇദ്ദേഹത്തിന് ഈ മുറിവൊക്കെ ഉണ്ടായപ്പോൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടർ പറഞ്ഞ മറുപടികൾ, അതുപോലെ തന്നെ സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോയി ആരാണ്, ഈ മോൺബ്ലാങ്ക് എന്ന് പറയുന്ന ആളാരാണ്,
ഇതൊക്കെ ഇനി ബാക്കി അറിയണമെന്നുണ്ടെങ്കിൽ
ഇത് വായിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇങ്ങനെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ഹൊറർ ജോണറിലുള്ള ഒരു പുസ്തകം.
പിന്നെ അതിലെ ഏറ്റവും ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് പേജ് അങ്ങോട്ട് എടുക്കും, എന്നിട്ട് മൊത്തം അങ്ങോട്ട് വായിക്കും, പ്രശ്നം തോന്നുന്നില്ല.
ഇതിനകത്ത് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ മരിയ റോസ് എഴുതിയിട്ടുള്ള ഒരു കുറിപ്പുണ്ട്, അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. കാരണം ഇത് ഇതിന്റെ ഒരു കഥ, നേരത്തെ പറഞ്ഞ പോലെ ഇത്രയേ ഉള്ളൂ ലിലിത്ത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സ്ത്രീപക്ഷ വായനയിൽ എടുക്കണം എന്ന് വിപിനും പറയുന്നത് അതുകൊണ്ടാണ്.
അനാഹി അതിന്റെ ഹൊറർ ത്രില്ലർ എലമെന്റുകൾക്കൊക്കെ അപ്പുറം ഒരു പെൺപക്ഷ രചനയായിട്ട് വായിക്കപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യരും സമൂഹവും മതങ്ങളൊക്കെ ഉണ്ടായ കാലം മുതലുള്ള ഒരു തിയറിയാണ് സ്ത്രീ പുരുഷന് വിധേയപ്പെട്ട് ജീവിക്കണം എന്നത്. ഒരു പക്ഷെ ലോകത്തെ ആദ്യത്തെ അനീതിയും അതന്നെയാകും. ആ സിദ്ധാന്തത്തെ അട്ടിമറിക്കുന്ന ചിന്ത കൂടിയാണ് അനാഹിയുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ ദൈവമെന്ന് കാലാകാലമായിട്ട് ധരിച്ചു വച്ചിരിക്കുന്ന സങ്കല്പം യഥാർത്ഥത്തിൽ ചെകുത്താനും ചെകുത്താനെന്ന് ധരിച്ചിരിക്കുന്നത് സത്യത്തിൽ ദൈവവുമാണെങ്കിൽ ഇത്ര കാലം നമ്മൾ അനുവർത്തിച്ചു പോകുന്ന സകല ചിന്തകളും ആചാരങ്ങളും എല്ലാം തെറ്റായിരുന്നു എന്നുകൂടി വരില്ലേ? അത്തരം ഒരു കീഴ്മേൽ മറിച്ചിലാണ് അടിസ്ഥാനപരമായിട്ട് അനാഹിലൂടെ ചർച്ച ചെയ്യുന്നത്. സ്ത്രീ പുരുഷന് വിധേയപ്പെടേണ്ട ഒന്നല്ല, അവൾക്കും പുരുഷനൊപ്പം സ്ഥാനമുണ്ടെന്ന ആ ഒരു ചിന്തയോടൊപ്പം ഈ ലോകത്തെ സകല ചരാചരങ്ങളും മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന തിയറിയെ കൂടി ചോദ്യം ചെയ്യാൻ അനാഹിലൂടെ ശ്രമിച്ചിട്ടുണ്ട്. ഈ ത്രില്ലർ ഹൊറർ എലമെന്റുകൾക്ക് അപ്പുറം ഈ ഒരു രാഷ്ട്രീയം കൂടിയാണ് അനാഹിലൂടെ പറയാൻ ശ്രമിച്ചത്. അത് എത്രത്തോളം ആ ശ്രമം വിജയിച്ചു അല്ലെങ്കിൽ നന്നായി എന്നത് തീർച്ചയായിട്ടും വായനക്കാരാണ് പറയേണ്ടത്. അന്തിമ തീരുമാനം അവരുടേതാണ്. എഴുതി കഴിഞ്ഞാൽ ആ സൃഷ്ടി പൂർണ്ണമായിട്ടും പിന്നെ വായനക്കാരുടെ മാത്രമാണല്ലോ.
കാരണം അതിന്റെ പ്രത്യേകതയാണ്. സമഭാവനയെ അല്ലെങ്കിൽ സമത്വത്തെ ഒരാളും അംഗീകരിക്കില്ല. അപ്പം ലിലിത്ത് വീണ്ടും പുനർജനിക്കണം എന്നുള്ളതാണല്ലോ കഥയുടെ ആശയം. പുനർജനിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണല്ലോ ഉറപ്പായിട്ടും. ജനപ്രിയമായ പ്രമേയം മികച്ച ചാതുരിയോടെ അവതരിപ്പിച്ചിട്ടുള്ള രചനകൾ നേരിടുന്ന ഒരു ദുർവിധിയുണ്ട്. ഭീതി സാഹിത്യത്തെ മുൻവിധിയോടെ നോക്കിക്കാണുന്ന കേരളത്തിൽ പ്രത്യേകിച്ചും പ്രമേയം ജനപ്രിയമാണെന്ന കാരണത്താൽ ഭാഷയെയും ആഖ്യാനത്തെയും വിലയിരുത്താൻ കൽപ്പുള്ള ഗൗരവമുള്ള വായനാ സമൂഹം അതിനെ അതൊരു ഹൊറർ നോവലാണെന്ന് പറഞ്ഞു കളയും. പക്ഷേ ഇതിനകത്തുള്ള ഒരു ഡയമെൻഷനെ പലരും കാണാതെ പോകും. പക്ഷെ നമ്മൾ കാണുന്ന ഒരു ഡയമെൻഷൻ അങ്ങനെ ഒരു തുല്യതയ്ക്ക് ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. വായിക്കുക, വിപിൻ എഴുതിയതാണ്, വിപിൻ ദാസ് മാതൃഭൂമി ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അനാഹി എന്നാണ് നോവലിന്റെ പേര്.